في أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان يرايا മുസ്ലിം സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എവിടെയുള്ള നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം മനുഷ്യരെ പഠിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവതരമായ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടിയാണ്. മറ്റനേകം ജീവജാലങ്ങളെ പോലെ തിന്നുകയും കുടിക്കുകയും രമിക്കുകയും ഒരു പ്രായമെത്തുമ്പോൾ മരിച്ചുപോവുകയും ചെയ്യുന്നതിനു വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള മനുഷ്യരെ പഠിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, നാം ആദമിന്റെ സന്തതികളെ ആദരിച്ചിട്ടുണ്ട്, അവർക്ക് നാം ആദരവ് കൽപ്പിച്ചിട്ടുണ്ട്. മറ്റു ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യന്മാർ, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മെ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാകാശങ്ങൾക്കു മുകളിലുള്ള റബ്ബുൽ ആലമീനായ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആരെയും വെറുതെ പഠിച്ചതല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല, ഒരു കളിയായിക്കൊണ്ടൊരു തമാശയായിക്കൊണ്ടല്ല നമ്മുടെ ജീവിതം, മറിച്ച് അതിനൊരു ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നിങ്ങളെയൊക്കെ നാം വെറുതെ പഠിച്ചതാണ്, വെറുതെ സൃഷ്ടിച്ചതാണ്, മനുഷ്യരെ ഒരു കളിയായി തമാശയായി പ്രത്യേകിച്ചൊരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ചു മരിച്ചു പോകുന്നതിന് വേണ്ടിയാണോ മനുഷ്യരെ പഠിച്ചിരിക്കുന്നത്, അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടങ്ങിവരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് വല്ലാത്തൊരു ചോദ്യമാണ്. മനുഷ്യനായി പിറന്ന ഏതൊരു മനുഷ്യന്റെയും ഏതൊരുത്തന്റെയും ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ചോദ്യമാണ്. വെറുതെ അല്ല നിന്നെ പഠിച്ചിട്ടുള്ളത്. നിന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ചിലരുടെ വാദം പഴച്ചുപോയ ആളുകളുടെ ജീവിതത്തെ തമാശയായി കാണുന്ന ആളുകളുടെ വാദം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല പറഞ്ഞു, وقالوا ما هي الا حياتنا الدنيا نموت ونحيا وما يهلكنا الا الدهر. അവർ പറയുന്നത് ما هي الا حياتنا الدنيا, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. وما يهلكنا الا الدهر, നമ്മെ നശിപ്പിക്കുന്നത് കാലമല്ലാതെ മറ്റാരുമല്ല. നമ്മളിങ്ങനെ ജീവിച്ചു പോവുക, കാലം കഴിയുമ്പോൾ മരിച്ചു പോവുക എന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. ആ മനുഷ്യരുടെ ഊഹം വളരെ മോശമായിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. മനുഷ്യരെ പഠിച്ചതിനു പിന്നിൽ, അവരെ സൃഷ്ടിച്ചതിനു പിന്നിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. സൂറത്തുൽ സാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ മാ ഉറീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉറീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന ഖുർആനിലെ പ്രധാനപ്പെട്ട ആയത്തുകളിലൊന്നാണിത്. അല്ലാഹു തആല പറയുന്നു, وَمَا خَلَقْتُ الْجِنَّ وَالْإِنْسَ إِلَّا لِيَعْبُدُونِ, മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ എന്നെ ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ ആരെയും പഠിച്ചിട്ടില്ല. അവരെയെല്ലാം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവായ ലോകരക്ഷിതാവായ ഭൂമിയുടെയും ആകാശങ്ങളുടെയും സൃഷ്ടാവായ എല്ലാത്തിനെയും പഠിച്ചു പരിപാലിക്കുന്നവനായ എല്ലാത്തിന്റെയും റബ്ബായ എല്ലാത്തിന്റെയും സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധനകൾ സമർപ്പിക്കാൻ വേണ്ടിയല്ലാതെ, അവനെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ, അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനിൽ ബലമേൽപ്പിക്കുകയും അവനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ ലോകത്തുള്ള മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ ആരെയും നാം പഠിച്ചിട്ടില്ല. മാ ഉറീദു മിൻഹും മിർ റിസ്ഖിൻ وَمَا أُرِيدُ أَنْ يُطْعِمُونِ, അവർ എനിക്ക് ഉപജീവനം നൽകണമെന്ന് ഞാൻ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അവരെനിക്ക് ഭക്ഷണം നൽകണമെന്ന് ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഞാൻ അവരെ പഠിച്ചതിനു പിന്നിലുള്ള ഒന്നാമത്തെ ലക്ഷ്യം അവരെനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നതാണ്. മുസ്ലിമീങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ സൂറത്തു അൽ മുൽക്കിൽ തബാറക ജുസ്ഇന്റെ ആദ്യത്തെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الله سبحانه وتعالى അവൻ മരണത്തെയും ജീവിതത്തെയും പടച്ചിരിക്കുന്നത് خلق الموت والحياة ليبلوكم أيكم أحسن عملا, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്നതിനു വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. നാം മരിക്കുന്നതിന് പിന്നിൽ, നാം ഇവിടെ ജീവിക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ നമ്മളിൽ ആർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മെ പഠിക്കുകയും നമ്മെ സൃഷ്ടിക്കുകയും നമുക്കാവശ്യമായതെല്ലാം നൽകുകയും നമുക്കെല്ലാ സുഖ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്ത നമ്മുടെ ജനനത്തിന് മുൻപ് മുതൽ, നമ്മുടെ ജനനത്തിന്റെ സന്ദർഭത്തിൽ മുതൽ നമ്മുടെ മരണം വരെ നിർത്താത്ത അനുഗ്രഹങ്ങൾ നൽകിയ ആകാശലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും നന്ദിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്നറിയുന്നതിനു വേണ്ടിയാണ് അല്ലാഹു നമ്മെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതു മതസ്ഥനാകട്ടെ ഏതു വിശ്വാസിയാകട്ടെ ആരോടും നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്, മനുഷ്യ നിന്നെ പഠിച്ചതിനു പിന്നിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. നീ വെറുതെ ജീവിക്കേണ്ടവനല്ല. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി തന്നിരിക്കുന്നത്
നിനക്ക് കേൾവി തന്നിരിക്കുന്നത്, ചിന്തിക്കാനുള്ള ഹൃദയം തന്നിരിക്കുന്നത്, നിനക്ക് കണ്ണുകൾ തന്നിരിക്കുന്നത്, അതിനു പിന്നിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. മൃഗങ്ങളെപ്പോലെ എങ്ങനെയെങ്കിലും ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തോന്നുന്നതെല്ലാം പ്രവർത്തിച്ച് എങ്ങനെയെങ്കിലും മരിക്കുന്നതിനു വേണ്ടിയല്ല അല്ലാഹു തആല നിന്നെ പഠിച്ചിരിക്കുന്നത്. നിന്റെ ജീവിതത്തിന് പിന്നിൽ ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിൽ പറഞ്ഞതുപോലെ വജഅല ലകും അസ്സമഅ വൽ അബ്സാറ വൽ അഫീദ ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് കേൾവി തന്നിരിക്കുന്നത്, കാഴ്ച തന്നിരിക്കുന്നത്, ഹൃദയം തന്നിരിക്കുന്നത് അല്ലാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. അത് ഉപയോഗിക്കാത്ത ആളുകൾ കേൾക്കേണ്ടത് കേൾക്കാതെ, കാണേണ്ടത് കാണാതെ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ ജീവിക്കുന്നവർ, അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മഹത്തരമായ ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ദറഅനാ لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم آذان لا يسمعون بها ولهم أعين لا يبصرون بها أولئك كالأنعام بل هم أضل. വിശുദ്ധ ഖുർആനിൽ മഹത്തരമായ ഒരു ആയത്താണ്. ولقد ذرأنا لجهنم كثيرا من الجن والإنس. മനുഷ്യരിലും ജിന്നുകളിലുംപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളെ നാം നരകത്തിലേക്ക് വേണ്ടി മാത്രമായി പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ പോയത്? കത്തിയെറിയുന്ന കാലാകാലം നീണ്ടു നിൽക്കുന്ന നരകവാസം മരണത്തിന് ശേഷം അവർക്ക് നൽകപ്പെടാനുള്ള കാരണമെന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ അതുകൊണ്ട് കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ഉലായിക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അബല്ല, അല്ല അതിനേക്കാൾ മോശമാണ്. നോക്കൂ സഹോദര, എന്തുമാത്രം അർത്ഥവത്തായ വാക്കുകളാണിത്! നമ്മെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. കേവലം കച്ചവടം ചെയ്ത് ഭാര്യയെ കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കി കുറെ സമ്പാദ്യമുണ്ടാക്കി അതെല്ലാം ഈ ഭൂമിയിൽ വിട്ടേച്ച് മണ്ണിന്റെ അടിയിലേക്ക് കബറിലേക്ക് ഒന്നുമില്ലാത്തവനായി തിരിച്ചു പോകുന്നതിന് വേണ്ടിയാണോ ബുദ്ധിയുള്ള മനുഷ്യരെ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചിരിക്കുന്നത്? നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യുക എന്നതാണത്, അല്ലാഹുവിനെ ആരാധിക്കുക എന്നതാണത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിസ്ഥാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ഹദീസിൽ പറഞ്ഞതുപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാഹ്. ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഒരു മുസ്ലിം അവന്റെ അടിസ്ഥാനമായി മാറേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പാലിക്കുക, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്യപ്പെടുന്ന വിഗ്രഹങ്ങളാകട്ടെ, മക്ബറകളാകട്ടെ, ജാറങ്ങളാകട്ടെ, ദർഗകളാകട്ടെ, ഔലിയാക്കന്മാരോ അമ്പിയാക്കന്മാരോ ആകട്ടെ, ആരാകട്ടെ, ആ ആരാധ്യ വസ്തുക്കളിൽ നിന്നെല്ലാം അകന്നു നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്ന് കലിമത്തു ഷഹാദ, അതാണ് ഇസ്ലാമിന്റെ തുടക്കം. തൗഹീദ് എന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാറുള്ളത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ ഒന്നാമത്തെ ബാധ്യത അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ തന്റെ സഹാബിയായ, സഹാബിമാരിൽ പ്രമുഖനായ, പണ്ഡിതന്മാരിൽ എണ്ണപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ഒരു യാത്ര പോവുകയാണ്. മുആദ് ഇബ്നു ജബലിനോടൊപ്പം ഒരു യാത്രയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രക്കിടെ റസൂലുള്ള പറഞ്ഞു, യാ മുആദ് ഹൽ തദ്രി മാ ഹഖുല്ലാഹി തആല അലൽ ഇബാദ, അല്ലയോ മുആദേ, ഹൽ തദ്രി, നിനക്കറിയുമോ, മാ ഹഖുല്ലാഹി തആല അലൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവന്റെ അടിമകളുടെ മേൽ ഉള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ, ഓരോ മനുഷ്യരുടെയും മേൽ, അവൻ ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, കാഫിറാകട്ടെ, മുനാഫിഖാകട്ടെ, ആരാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യരുടെ മേലുള്ള അവകാശം, അതായത് നമുക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത അതെന്താണ് എന്ന് നിനക്കറിയുമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടിയായി പറഞ്ഞു കൊടുക്കുകയാണ്, ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅബ്ദൂഹു വലാ യുശ്രികു ബിഹി ഷൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം അതെന്താണ്? അൻ യഅബ്ദൂ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. വലാ യുശ്രികു ബിഹി ഷൈആ, അവനുള്ള ഇബാദത്തിൽ, അല്ലാഹുവിനുള്ള ആരാധനയിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കലാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രണ്ടാമത് ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖുൽ ഇബാദ അലാ അല്ലാഹി തആല ഇൻ ഫഅലു ദാലിക്. മുആദേ, നിനക്കറിയുമോ അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഈ ബാധ്യത അതവർ നിറവേറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് നിർബന്ധമായും നൽകാനിരിക്കുന്ന കാര്യം എന്താണ് എന്ന് നിനക്കറിയുമോ? അല്ലാഹുവിനെ മാത്രം ആരാധിച്ചാൽ, തൗഹീദ് പാലിച്ചാൽ, അതനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നിനക്കറിയുമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ ഇബാദ അലല്ലാഹി തആല അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക് ബിഹി ഷൈആ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മേൽ അവന്റെ അടിമകൾക്കുള്ള അവകാശം അല്ലാഹു തആല അവർക്ക് നിർബന്ധമായും നൽകാനിരിക്കുന്ന കാര്യം എന്താണ് എന്ന് നിനക്കറിയുമോ? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക് ബിഹി ഷൈആ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാത്ത, അവനിൽ പങ്കുചേർക്കാത്ത ആളുകൾ അവരെ അവൻ ശിക്ഷിക്കുകയില്ല, അവരെ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അതാണ് അല്ലാഹു അവർക്ക് നൽകാനിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം മഹത്തരമായ പ്രതിഫലമാണിത്! തൗഹീദിന്റെ പ്രതിഫലമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ജീവിതത്തിൽ പാലിച്ചവനുള്ള പ്രതിഫലമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് എത്ര സത്യമാണ്! അസഅദുൽ നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസ് ഖാലിസൻ മിൻ ഖൽബി. അസഅദുൽ നാസി ബിശഫാഅതി, എന്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും ഭാഗ്യമുണ്ടാകുക. ശ്രദ്ധിക്കണേ, പ്രത്യേകം ആലോചിക്കണേ, എന്താണ് റസൂലുള്ള പറഞ്ഞത്? എന്റെ ശഫാഅത്ത് കൊണ്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാകുക ആർക്കാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ആര് അവന്റെ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി അല്ലാഹുവിന് വേണ്ടി മാത്രമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുവോ, അവനാണ് നാളെ എന്റെ ശഫാഅത്ത് കൊണ്ട്, എന്റെ ശുപാർശ കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാവുക. കണ്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിഷ്കളങ്കത ഉണ്ടാകണം. അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. തൗഹീദ് ഉണ്ടായിരിക്കണം അവന്റെ അടുക്കൽ. അങ്ങനെ അവന്റെ അടുക്കൽ തൗഹീദ് ഉണ്ടെങ്കിൽ അവന് സ്വർഗമുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണത്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന എല്ലാ നബിമാരും, ഏതെല്ലാം നബിമാർ ഏതെല്ലാം സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടോ, ആ നബിമാരെല്ലാം പ്രബോധനം ചെയ്ത കാര്യം തൗഹീദാണ്. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അനിഅബ്ദുല്ലാഹ് വജ്തനിബു ത്വാഗൂത്. നാം എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ, റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണേ, അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം സഹായം തേടണം, അവനോട് മാത്രം ചോദിക്കണം, അവനിൽ മാത്രം ബലമേൽപ്പിക്കണം, അവന് മാത്രം നേർച്ച നേരണം, അവനോട് അവനെ മാത്രം അങ്ങേയറ്റം സ്നേഹിക്കണം. ഇതൊക്കെ ഇബാദത്തുകളാണ്. ഉബ്ദുല്ലാഹ് ആദ്യത്തെ കൽപ്പന ഏതാണ്? നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. രണ്ടാമത് എന്താണ് പറയുന്നത്? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന, വരമേൽപ്പിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന എന്തെല്ലാമുണ്ടോ അവയെല്ലാം നീ ഒഴിവാക്കണം. താഗൂത്തുകളെ നീ ഒഴിവാക്കണം. നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത്. അള്ളാഹുവിന്റെ വാക്കുകൾക്ക് മുന്നിൽ മറ്റാരുടെയും വാക്കുകൾ നീ പരിഗണിക്കുകയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ നിനക്ക് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിലുള്ള നിന്റെ പ്രതീക്ഷ പോലെ മറ്റാരിലും നിനക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയില്ല. ഇതാണ് തൗഹീദ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമിനൻ നാസി മൈ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനൂ അഷദ്ദു ഹുബ്ബൻ ലില്ലാ. ഖുർആനിലെ മനോഹരമായ ഒരു ആയത്താണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരല്ലാഹുവിന് പുറമെ ചില ആളുകളെ അല്ലാഹുവിന് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. നോക്കണേ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അതിന് തുല്യമായി അല്ലാഹുവിനെ സ്നേഹിക്കുന്ന രൂപത്തിൽ അതേപോലെ മറ്റു ചിലരെയും അവർ സ്നേഹിക്കുന്നുണ്ട്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ. എന്നാൽ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. ഇതാണ് മുസ്ലിമിന്റെ അവസ്ഥ. അവനേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തന്റെ റബ്ബിനെയാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്കു മുന്നിൽ മറ്റാരുടെയും കൽപ്പനകൾ അവൻ സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത് പോലെ അവൻ മറ്റാരെയും വരമേൽപ്പിക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമറിയാത്ത മുസ്ലിം ഉണ്ടാകുകയില്ല. അദ്ദേഹം തന്റെ സമൂഹം, അദ്ദേഹത്തിന്റെ സമൂഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം പറഞ്ഞ വാക്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മദി, വനിഅമൽ വക്കീൽ, വരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് തൗഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിനിടയിൽ, പലായനം ചെയ്യുന്നതിനിടയിൽ, മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ മക്കയിലെ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടുന്നതിനു വേണ്ടി അന്വേഷണം പ്രഖ്യാപിച്ചു. റസൂലുള്ളയും അബൂബക്കറും ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. മക്കയിലെ ഖുറൈശികളുടെ, മുശ്രിക്കുകളുടെ കാലടിപ്പാടുകൾ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവരുടെ കാലുകൾ കാണാൻ കഴിയുന്നുണ്ട്. അബൂബക്കർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുക? റസൂലുള്ള പറഞ്ഞ വാക്കാണത്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, അവൻ എത്ര വരമേൽപ്പിക്കാൻ നല്ലവനാണ്. വിശുദ്ധ ഖുർആനിൽ ആ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, തന്റെ അടിമക്ക്, മനുഷ്യർക്ക് അല്ലാഹു മതിയായവനല്ലയോ? അവന്റെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ അവൻ അല്ലാഹു തആല മതിയായവനല്ലയോ? ചുരുക്കത്തിൽ സഹോദര, ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായുള്ള നിന്റെ ബന്ധമാണ്. നാം മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ധാരാളക്കണക്കിന് മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന നാടാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നാം യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വാഹകരാകേണ്ടവരാണ്. തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടവരാണ്. അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സന്ദേശം അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടവരാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ മറ്റാരുണ്ട്? ഒരു മുസ്ലിം അവൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവന് നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? റസൂലുള്ള ക്ഷണിച്ചത് അവിടുത്തെ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത്, അവിടുത്തെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നത്, ഇതാ ഇന്ന മക്ബറയിലേക്ക്, ഇന്ന ജാറത്തിലേക്ക്, ഇന്ന ദർഗയിലേക്ക്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നതിലേക്ക്, ബദർ മൗലൂദിലേക്ക്, മുഹൈദ്ദീൻ മാലയിലേക്ക് അത് പാടുന്നതിലേക്കും മുഹൈദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നതിലേക്കും നിങ്ങൾ വരണമെന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത്? സൂറത്ത് യൂസുഫിൽ ഒരു ആയത്തുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമനിത്തബഅനി. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആയത്താണത്! ഖുൽ, പറയുക റസൂലേ, ഹാദിഹി സബീലി, ഇദാ ഇസ്ലാം, ഇദാബുന്നു എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഞാൻ ക്ഷണിക്കുന്നത് എന്നിലേക്കാണ് എന്നല്ല, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയാനല്ല, എന്നോട് സഹായം തേടണമെന്ന് പറയാനല്ല, എന്റെ ഖബർ കെട്ടിപ്പൊക്കണമെന്ന് പറയാനല്ല. അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്ക്. ഖുർആനിൽ ആയത്താണ് ഇത്. അദ്ഉ ഇലല്ലാഹി അന വ മനി തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ക്ഷണിക്കുന്നത് അതിലേക്കാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളയുടെ പിൻഗാമികൾ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളമാണ് ഈ ആയത്ത്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ ജാറങ്ങളിലേക്കല്ല, മക്ബറകളിലേക്കല്ല, ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും വരവേൽപ്പിക്കുന്നതിലേക്കല്ല, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ അവനാണ് റസൂലിന്റെ പിൻഗാമി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനമതാണ്. അവനവന്റെ റബ്ബിലേക്കാണ് ക്ഷണിക്കുന്നത്, അല്ലാഹുവിലേക്കാണ് പ്രബോധനം ചെയ്യുന്നത്. അതാണ് മുസ്ലിമിന്റെ പ്രത്യേകത. എന്നാൽ ഇന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്താണ് മുസൽമാന്റെ അവസ്ഥ? എന്താണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ? ഇവിടെ ഇരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഓരോരുത്തരും അവരവരുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, എന്റെ റബ്ബുമായി അല്ലാഹുവുമായി സംസാരിച്ചിട്ട് അവനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അവനോട് അർത്ഥമറിഞ്ഞ് ചില കാര്യങ്ങൾ തേടിയിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിവേദനങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ കെട്ടഴിച്ചു വെച്ചിട്ട് എത്ര ദിവസമായി? നിസ്കാരത്തിൽ അല്ലാഹുവുമായി സംസാരിച്ചിട്ട് എത്ര ദിവസമായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിസ്കാരത്തിൽ റബ്ബിനോട് സംസാരിക്കുകയാണ്. അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? തൗഹീദുമായുള്ള നമ്മുടെ അടുപ്പം എന്താണ്? പ്രിയപ്പെട്ട മുസൽമാനെ, ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനകളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിക്കാനില്ല. നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾ എന്തെങ്കിലും പണം നൽകണമെന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല. ഒരു നേർച്ചക്കുട്ടിയോ ഒരു പണത്തിന്റെ ഭണ്ഡാരപ്പെട്ടിയോ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വെക്കാനില്ല. നിങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു പണം വാങ്ങിക്കാനല്ല ഞങ്ങൾ വന്നത്. നബിമാർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടും ആവർത്തിക്കട്ടെ, ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്നൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പേരുകൾ നിങ്ങൾ വാഴ്ത്തിപ്പാടേണ്ടതില്ല. മറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങണമേ എന്ന്. അതാണ് ഇസ്ലാമിന്റെ വഴി. റസൂലുള്ള ക്ഷണിച്ചത് അതിലേക്കാണ്. എന്നാൽ മുസ്ലിമെ, നാം ചിന്തിച്ചു നോക്കുക, നമ്മളും തൗഹീദുമായുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനവുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മൾ ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ച് ചോദിക്കുക, അല്ലാഹു തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സൂറത്തു മുഹമ്മദിൽ നമ്മുടെ റസൂലിന്റെ പേരുള്ള സൂറത്തിൽ പറഞ്ഞിട്ടില്ലേ? ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം നീ പഠിക്കണം. നമ്മളിൽ എത്ര പേർക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ അർത്ഥം? ചോദിച്ചാൽ, അതിന്റെ വിശദീകരണം ചോദിച്ചാൽ പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന, ആരെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ ഇരിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും ചായ പീടികകളിൽ ഇരുന്ന് മണിക്കൂറുകളോളം രാഷ്ട്രീയവും അതല്ലാത്ത വിഷയങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കുക, നമ്മെ നാമാക്കിയ മുസ്ലിമിനെ മുസ്ലിമാക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ കുറിച്ച് എത്ര നേരം നമുക്ക് പറയാൻ കഴിയും? ഒരാളോട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര നേരം അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയും? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും പലപ്പോഴും അറിയില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലൂടെ ചോദിക്കേണ്ട ചോദ്യമാണിത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനമായ ഈ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന ഈ വാക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നതിന്റെ അർത്ഥം എന്താണ്? മുൻഗാമികളും പിൻഗാമികളുമായ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധന നൽകപ്പെടാൻ അതിനർഹതയുള്ളവനായി മറ്റൊരാളുമില്ല. എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. രണ്ട് ഭാഗങ്ങളുണ്ട് ആ വാക്കിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടു ഭാഗങ്ങളാണത്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഇബാദത്തുകൾ ചെയ്യപ്പെടേണ്ട ഒരാളുമില്ല. വിഗ്രഹങ്ങളാകട്ടെ, മക്ബറകളാകട്ടെ, ജാലങ്ങളാകട്ടെ, എന്താകട്ടെ, അള്ളാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു കാര്യവുമില്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനു പുറമെ നീ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആരെല്ലാമുണ്ടോ അവരെയെല്ലാം നീ തള്ളി പുറത്താക്കണം. അവരുടെയെല്ലാം വിഗ്രഹങ്ങൾ നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയെറിയണം, അത് തച്ചുടയ്ക്കണം. ജാരങ്ങളാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നീ ആരെയെല്ലാം മാറ്റിവെച്ചിട്ടുണ്ടോ അവരെയെല്ലാം നീ നിന്റെ ഹൃദയത്തിൽ നിന്നെടുത്ത് വലിച്ചു പുറത്തേക്കെറിയണം. അതാണ് ലാ ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥം. രണ്ടാമത് നാം പറയുന്നത് ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാതെ ഈ വിഗ്രഹങ്ങളെ നീ പുറത്തേക്കെറിഞ്ഞാൽ പിന്നെ നിന്റെ മനസ്സിൽ റബ്ബുമായി മാത്രമേ ബന്ധമുണ്ടാകാൻ പാടുള്ളൂ. അല്ലാഹു പറയുന്നതാണ് നീ ആത്യന്തികമായി അനുസരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയതിൽ ഖാലിഖ്. അല്ലാഹു തആലയെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരു സൃഷ്ടാവ് ഒരു സൃഷ്ടിക്കും അനുസരണമില്ല. ആര് പറഞ്ഞാലും, മുസ്ലിയാര് പറഞ്ഞാലും, മൗലവി പറഞ്ഞാലും, നേതാവ് പറഞ്ഞാലും, രാഷ്ട്രീയക്കാര് പറഞ്ഞാലും, ഭരണാധികാരികൾ പറഞ്ഞാലും, ആരാകട്ടെ, ഏഴാകാശങ്ങൾക്കും മുകളിലുള്ളവനായ എല്ലാവരെയും എല്ലാത്തിനെയും പടച്ചവനായ മാലിക്കു യൗമിദ്ദീനായ ലോക അന്ത്യനാളിന്റെ ഉടമസ്ഥനായ എല്ലാത്തിന്റെയും റബ്ബുൽ ആലമീനായ അല്ലാഹു തആല അവൻ പറയുന്നതിന് വിരുദ്ധമായി ആര് എന്ത് പറഞ്ഞാലും അത് നീ അനുസരിക്കരുത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. നമസ്കാരങ്ങളിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഖുൽ പറയുക, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, ഇന്ന സ്വലാത്തി എന്റെ നിസ്കാരം, വനുസുക്കി എന്റെ ആരാധനകൾ, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക്. നോക്കൂ നിങ്ങൾ, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്തി എന്റെ ആരാധനകൾ ഏതൊക്കെയുണ്ടോ, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും അല്ലാഹുവിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, റബ്ബിനു വേണ്ടി ബലികഴിപ്പിക്കാനാണ് എന്റെ ജീവിതം. അവൻ ആവശ്യപ്പെട്ടാൽ എന്റെ ജീവിതം ഞാൻ അല്ലാഹുവിന് നൽകും, ഇസ്ലാമിന്റെ മാർഗത്തിൽ നൽകാതിരിക്കുകയില്ല. അവൻ ആവശ്യപ്പെട്ടാൽ എന്റെ ശരീരത്തിൽ എന്തൊന്നാണോ അവൻ കൽപ്പിക്കുന്നത്, എന്റെ സമ്പാദ്യത്തിൽ എന്തൊന്നാണോ എന്റെ റബ്ബ് കൽപ്പിക്കുന്നത്, അതാണ് എന്റെ തീരുമാനം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന് മാത്രമാണ് ആരാധന. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അവന്റെ എല്ലാമെല്ലാം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ അർത്ഥമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അത് പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. വതവക്കൽ അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്ത്. മനുഷ്യരെ, വതവക്കൽ, നിങ്ങൾ ബലമേൽപ്പിക്കണം അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ, എന്നെന്നും ജീവിക്കുന്ന, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത ആകാശലോകങ്ങളുടെ റബ്ബിൽ നിങ്ങൾ ബലമേൽപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥമാണത്. എത്രയെത്ര ആയത്തുകളിലാണ് ഇക്കാര്യം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥമാണ്. നിന്റെ ഹൃദയത്തെ നിന്റെ റബ്ബുമായി ബന്ധിപ്പിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ. ആ വാക്കിന്റെ ഉദ്ദേശം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയോ ആയത്തുകളിൽ ഈ കാര്യം നമ്മെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് തൗഹീദ് എന്ന് നമ്മൾ പറയുന്നത്. തൗഹീദിന്റെ നേർ വിപരീതമാണ്, അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. വ്യഭിചാരമല്ല, അതല്ലെങ്കിൽ മോഷണമല്ല, അന്യരോട് അതിക്രമം ചെയ്യലല്ല, അന്യനെ ഉപദ്രവിക്കലല്ല, ഏറ്റവും വലിയ തിന്മ ഇസ്ലാമിന്റെ ഭാഷയിൽ അല്ല, അതാണ് ശരി. ഇസ്ലാമിന്റെ ഭാഷയിൽ മാത്രമല്ല എല്ലാ നിലക്കും അത് തന്നെയാണ് ശരി. ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ്. അല്ലാഹു തആല സൂറത്തുൽ ഖുമാനിൽ പറഞ്ഞില്ലേ, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം. ഉഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, യാ ബുനയ്യ അല്ലയോ മോനെ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് വളരെ വലിയ തെറ്റാകുന്നു, ഏറ്റവും വലിയ തിന്മയാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമ റളിയല്ലാഹു തആല അൻഹു വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു സംബി അഅദം, തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗുരുതരമായ തിന്മയേതാണ്, ഏറ്റവും വലിയ തെറ്റേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിചാരമാണ് എന്നല്ല, മോഷണമാണ് എന്നല്ല, നോക്കൂ ആ തിന്മകൾ ചെറുതാണ് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു, അൻതജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പങ്കാളികളെ നിശ്ചയിക്കലാണ്, അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കലാണ്, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ആളുകളുണ്ട് എന്ന് പറയലാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ നീ ആ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കലാണ്, സഹായം തേടലാണ്, അതാണ് ശിർക്ക് എന്ന് പറഞ്ഞു. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഈ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ നിങ്ങൾക്കിത് പറഞ്ഞു തരികയില്ല, എന്താണ് ശിർക്ക്, ഏറ്റവും വലിയ തിന്മയാണിത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ വർഷങ്ങൾ ഇത്രകാലം നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി, സംസാരങ്ങൾ കേൾക്കുകയുണ്ടായി, ശിർക്ക് എന്താണ് എന്ന് പറഞ്ഞു തരുന്ന, അത് വിശദീകരിക്കുന്ന, അതിൽ നിന്ന് താക്കീത് ചെയ്യുന്ന, ഏറ്റവും വലിയ തിന്മയിൽ നിന്ന് താക്കീത് ചെയ്യുന്ന സംസാരങ്ങൾ നിങ്ങളുടെ പുരോഹിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ആലോചിക്കേണ്ട കാര്യമാണത്. കാരണം ശിർക്കാണ് ഏറ്റവും വലിയ തിന്മ. ഇവിടെ മദ്യം കുടിക്കരുത് എന്ന് പറയാൻ ആളുകളുണ്ട്, വ്യഭിചരിക്കരുത് എന്ന് പറയാൻ ആളുകളുണ്ട്, പക്ഷേ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇല്ലേ, ഇപ്പോൾ സലഫികളെ ഈ അടുത്ത ദേശത്ത് പ്രസംഗിക്കാൻ വന്ന ഒരാൾ പറഞ്ഞ കാര്യം, ഇവർക്ക് എന്ത് നോക്കിയാലും ശിർക്കാണ്, എവിടെ നോക്കിയാലും അവർക്ക് ശിർക്കാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, ഇത്തഖൂ ഹാദ ശിർക്കൽ ഖഫീ, നിങ്ങൾ ഈ ശിർക്കിനെ സൂക്ഷിക്കണേ. فانه اخفى من دبيب النمل ഉറുമ്പിന്റെ കാലടിപ്പാടുകളെക്കാൾ സൂക്ഷ്മമായി നിങ്ങളിലേക്ക് ശിർക്ക് വരും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു കറുത്ത ഉറുമ്പ് ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു പാറക്കടിയിലൂടെ അരിച്ചുപോകുന്നത് എത്രമാത്രം സൂക്ഷ്മമായിട്ടാണോ അതിനേക്കാൾ സൂക്ഷ്മമായ രൂപത്തിൽ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നുവരും. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ നത്തഖീഹി വഹുവ അഖഫ മിൻ ദബീബിൽ നമൽ, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് ഉറുമ്പിനേക്കാൾ, ഉറുമ്പ് ചലിക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായി ചലിക്കുന്ന ശിർക്ക്, അതിനെ ഞങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅനാ അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന കേട്ട ആളുകൾ എത്രയുണ്ട്? റസൂലുള്ള പഠിപ്പിച്ച ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഇതറിയുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്? ശിർക്കിൽ നിന്ന് രക്ഷ തേടാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അൻ ഉശ്രിക ബിക, നിന്നിൽ ഞാൻ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, വഅനാ അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് ചെയ്യുക എന്നതിൽ നിന്ന്, അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു, ഞാൻ അറിയാതെ നിന്നിൽ ശിർക്ക് ചെയ്യുക എന്നതിൽ നിന്ന്, അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അതിൽ അല്ലാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. കണ്ടില്ലേ, റസൂലുള്ള സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ചില ആളുകൾ പറയുന്നത്, മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, പിന്നെ നീ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പ്രവർത്തിച്ചാലും എവിടെയൊക്കെ സുജൂദ് ചെയ്താലും എവിടെയൊക്കെ തവാഫ് ചെയ്താലും ആർക്കൊക്കെ നേർച്ചകൾ നേർന്നാലും ആരോടൊക്കെ പ്രാർത്ഥിച്ചാലും ആരോടൊക്കെ സഹായം തേടിയാലും ഇല്ല, നീ മുശ്രിക്കാവുകയില്ല. ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, അല്ലാഹു തആല പറഞ്ഞു തന്നതല്ല. നിങ്ങൾക്കറിയില്ലേ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൗഹീദിന്റെ പോരാളി, മുസ്ലിമീങ്ങളുടെ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹ് എന്നറിയപ്പെട്ട ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെയും എന്റെ മക്കളെയും കാത്തു രക്ഷിക്കണമേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി. നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇതുപോലെ? വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാത്തു രക്ഷിക്കണേ, എന്റെ മക്കളെ കാത്തു രക്ഷിക്കണേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി ആരാണ്? അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? വിഗ്രഹങ്ങളെ തല്ലി ഉടച്ച, വിഗ്രഹങ്ങൾക്ക് നേരെ ജീവൻ മരണ പോരാട്ടം നടത്തിയ, മരണം വരെ അതിനെതിരെ നിലകൊണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്ക് സംഭവിക്കുമെന്ന് പേടിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ ഇബ്രാഹിമിന് ശിർക്ക് വരുമെന്ന് പേടിയുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ശിർക്കിൽ നിന്ന് നിർഭയത്വമുണ്ടാകുക? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, കാഫിറായി മുർത്തദായി മരിക്കാൻ കാരണമാകുന്ന ശിർക്ക് എന്ന ഏറ്റവും വലിയ പാപം, ആ പാപം തന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് ആരാണ് ഭയക്കുന്നത്? ഷിർക്കിനെതിരെ മരണം വരെ മുന്നിൽ കണ്ട രൂപത്തിൽ പോരാടിയ ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി ഷിർക്കിനെ കുറിച്ച് പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം പേടിക്കണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ബുഖാരിയിലുണ്ട്. റസൂലുള്ളയുടെ ഭാര്യമാരാണിത് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ثبت قلبي على دينك എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം. ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ എനിക്കുണ്ടാക്കരുത് റബ്ബേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഭയന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭയം എന്തു മാത്രമായിരിക്കണം? ഇവിടെ ആളുകൾ വന്ന് പ്രസംഗിക്കുകയാണ്, ഒരു മുസ്ലിം അവൻ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം പേടിക്കണ്ട. ഇവിടെ ചില ആളുകൾ പ്രസംഗിച്ചുപോയി, ഈ സലഫികൾ എന്ന് പറയുന്ന ആളുകൾക്ക്, മുജാഹിദുകൾക്ക് അവർക്ക് എന്തെല്ലാം ചെയ്താലും വുദു അറിയില്ല, എന്നാൽ അവർക്ക് തൊട്ടാലും പിടിച്ചാലും ഇരുന്നാലും നിന്നാലും അതൊക്കെ ശിർക്കാണ്. നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ നേരെ തിരിച്ചായി പോയി, നിങ്ങൾക്ക് തൊട്ടാലും പിടിച്ചാലും ഒക്കെ വുദു മാത്രമേ മുറിയുന്നുള്ളൂ, എന്തു ചെയ്താലും നിങ്ങൾക്ക് ശിർക്ക് സംഭവിക്കുന്നില്ല. എപ്പോഴാണ് ശിർക്കുണ്ടാവുക? ഈ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? എന്താണ് ശിർക്ക് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ വലിയ തിന്മ മറ്റൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഖുർആനിൽ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു മൈ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശ്രദ്ധിക്കണേ മുസ്ലിമേ, നീ ആലോചിക്കണം ഈ കാര്യം. ഒരാൾ ശിർക്ക് ചെയ്താൽ അവന് പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഒരു കാലത്തും അല്ലാഹു തആല പറഞ്ഞതുപോലെ മാകിസീന ഫീഹി അഹ്ഖാബ, അവസാനമില്ലാതെ, അന്ത്യമില്ലാതെ, മരണമില്ലാതെ, കാലങ്ങളോളം അവസാനമില്ലാതെ അവർ നരകത്തിലാണ്. ആര്? ശിർക്ക് ചെയ്തയാളുകൾ. ആരാണ് ശിർക്ക് ചെയ്തവർ? ശിർക്ക് ചെയ്തു എന്ന് പറയുന്നത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, ഉറുക്കുമേലസും കെട്ടുന്നവരാണ്, ജാറത്തിലും മക്ബറയിലും പോയി തവാഫും റുക്കൂഉം സുജൂദും ചെയ്യുന്നവരാണ്. ജാറങ്ങൾ കെട്ടിപ്പൊക്കുകയും ആ ജാറങ്ങൾ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഔലിയാക്കന്മാർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. റസൂലുള്ള വിലക്കിയ ശിർക്ക് അതാണ്. ആ ഷിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നീ ഒരു കാലത്തും മരണത്തിന് ശേഷം സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പോലും നിനക്ക് കഴിയില്ല. ഇസ്ലാം ഏറ്റവും ശക്തമായി വിലക്കിയ തിന്മയാണിത്. നീ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലും കാര്യമില്ല. അല്ലാഹു തആല പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ? അല്ലാഹു തആല പറഞ്ഞില്ലേ وَلَقَدْ أَوْحَيْنَا إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്കും അങ്ങേക്കും മുൻപുള്ള നബിമാർക്കും നാം ഒരുപോലെ വഹീ നൽകിയ ഒരു കാര്യമുണ്ട്. എന്താണത്? ലഇൻ അശ്റക്ത, നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലായി പോകും, എല്ലാം നിഷ്ഫലമായി പോകും. എന്തെല്ലാം നന്മകൾ നീ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല, ജക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, സദഖ ചെയ്തിട്ട് കാര്യമില്ല, ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. ആരോടാണ് പറഞ്ഞത്? അത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ശിർക്ക് ചെയ്യുമോ? മഅദല്ലാഹ്, അതൊരിക്കലും സംഭവിക്കുകയില്ല. എന്നിട്ടും റസൂലുള്ളയോട് പറയുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് ചെയ്യില്ല എന്നത് ഉറപ്പാണ്. എന്നിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയാനുള്ള കാരണം എന്താണ്? മറ്റാളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്തുമാത്രം ഗുരുതരമാണ്, എന്തുമാത്രം പ്രയാസത്തിലാണ്. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അതും വേണമല്ലോ വിശദീകരിക്കാൻ. ഷാഫിഈ പണ്ഡിതന്മാരും മറ്റനേകം പണ്ഡിതന്മാരും, മദ്ഹബിലെ പണ്ഡിതന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ, ശിർക്ക് വിശദീകരിച്ച സന്ദർഭത്തിൽ അവരെല്ലാവരും എടുത്തുകൊടുത്ത വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. മുശ്രിക്കുകൾ അവർ നരകത്തിൽ കിടന്ന് വിലപിക്കുന്ന ഒരു വിലാപം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിൽ നിന്ന് ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഏതാണ് ആയത്ത്? അല്ലാഹു തആല പറഞ്ഞു, വഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ. നരകത്തിൽ കിടന്ന് കത്തിയെറിയുന്ന മുശ്രിക്കുകൾ അവരതിൽ കിടന്ന് തർക്കിച്ചുകൊണ്ടിരിക്കെ അവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ വലിയ വഴികേടിലായിരുന്നു ജീവിച്ചു പോയത്. വഹീദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, റസൂലുള്ളയോട് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, ജാറത്തിൽ പോയി സുജൂദും റുക്കൂഉം ചെയ്തപ്പോൾ, ജാറങ്ങൾ കെട്ടിപ്പൊക്കിയപ്പോൾ ഞങ്ങൾ വലിയ വഴികേടിലായിരുന്നു. എന്താണ് വഴികേട്? ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി നിങ്ങളെ ഞങ്ങൾ സമപ്പെടുത്തിയതിലൂടെ ഞങ്ങൾ ചെയ്തത് വലിയ വഴികേടായി പോയി. ആരാണ് പറയുന്നത്? നരകത്തിൽ കിടക്കുന്ന മുശ്രിക്കുകൾ. അല്ലാഹുവിനെ മറ്റുള്ളവരുമായി സമപ്പെടുത്തുക എന്നതാണ് ശിർക്ക്. ചില ആളുകൾ പറയുന്നത്, അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഈ സമപ്പെടുത്തൽ സംഭവിക്കുകയുള്ളൂ എന്നാണ്. അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു ഉണ്ട്, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ശിർക്ക് സംഭവിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത മക്കയിലെ മുശ്രിക്കുകളുടെ സംഭവങ്ങൾ ഖുർആനിലില്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് എത്രയോ ആയത്തുകളിൽ അല്ലാഹു തആല അത് പറഞ്ഞു തന്നിട്ടില്ലേ? മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. ഇല്ല, അവർക്കങ്ങനെ ഒരു വിശ്വാസമില്ലായിരുന്നു. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അല്ലാഹുവാണ് എല്ലാത്തിനെയും പടച്ചത് എന്നവർക്കറിയാമായിരുന്നു. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാത്തി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ പടച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും, അല്ലാഹു തആലയാണ് പടച്ചത്. ഒക്കെ നിങ്ങൾ ഖുർആനിലെ ആയത്താണ് ഞാൻ ഈ ഓതുന്നത്. അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു അല്ലാഹുവാണ് എല്ലാം പടച്ചത്, സംശയമില്ലായിരുന്നു. സൂറത്തുൽ അൻകബൂത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ കയറിയാൽ വലിയ ആർത്തലച്ചു വരുന്ന വലിയ വലിയ തിരമാലകൾ അവരുടെ കപ്പലിനെ മുക്കിക്കളയാൻ തുനിഞ്ഞാൽ, പ്രയാസങ്ങൾ കടുത്തുപോയാൽ, ബുദ്ധിമുട്ടുകൾ കടുത്തുപോയാൽ അവരെന്ത് ചെയ്യും? വൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി അവർ വിളിച്ചു പ്രാർത്ഥിക്കും. ആര്? മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കീങ്ങൾ. പിന്നെന്തുകൊണ്ടാണ് അവർ ഷിർക്കിലായത്? പിന്നെന്തുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളായത്? പിന്നെന്തുകൊണ്ടാണ് അവരോട് അല്ലയോ കാഫിറുകളെ എന്ന് അവരെ വിളിക്കാൻ കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു, വല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി അൻദാദ വല്ലദീന തഖദൂ മിൻ ദൂനിഹിം ഔലിയാ ما نعبدهم الا ليقربونا الى الله زلفا الله ونقرمه اولياكന്മാരെ സ്വീകരിച്ച ആളുകൾ, അല്ലാഹുവിനെ പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നത് എന്താണ്? ما نعبدهم الا ليقربونا الى الله زلفا, ഞങ്ങൾ ഈ പറഞ്ഞ ലാത്തയെ ആരാധിക്കുന്നത്, ഉസ്സയെ ആരാധിക്കുന്നത്, മനാത്തയെയും ഹുബലിനെയും ആരാധിക്കുന്നത്, ഇബ്രാഹിം നബിയെ ആരാധിക്കുന്നത്, ശ്രദ്ധിക്കണേ, ആരെ? ഇബ്രാഹിം നബിയെ ആരാധിക്കുന്നത്. അവരാരെയാണ് ആരാധിച്ചത്? ഇബ്രാഹിം നബിയെ ആരാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഇബ്രാഹിം നബിയെ ആരാധിക്കുന്നത്, ഇസ്മായിൽ നബിയെ ആരാധിക്കുന്നത്, ഈസയെ ആരാധിക്കുന്നത്, മൂസയെ ആരാധിക്കുന്നത്, ഉസൈറിനെ ആരാധിക്കുന്നത് എന്തിനാണ്? ലിയുഖർറിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞങ്ങളെ ഇവർ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത്? അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ വേണ്ടി. ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കാറുള്ള ഒരു ഉദാഹരണമുണ്ട്. എന്താണ് ഉദാഹരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ അവനൊരു ട്രാൻസ്ഫോമർ പോലെയാണ്. മഅദ് അല്ലാഹ്, അങ്ങനെ പ്രസംഗിച്ച ആളുകളുണ്ട്. നാട്ടിൽ ഇസ്ലാമിനെ തകർക്കാൻ നടക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞതാണിത്. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, അല്ലാഹു എന്നാൽ അതൊരു ട്രാൻസ്ഫോമർ പോലെയാണ്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറന്റ് വലിച്ചു കഴിഞ്ഞാൽ ഫ്യൂസ് അടിച്ചു പോകും. അതുകൊണ്ട് നീ അല്ലാഹുവിനെ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പോസ്റ്റ് വലിച്ചു കെട്ടണം. ഈ പോസ്റ്റാണ് ഔലിയാക്കന്മാർ. അല്ലാഹു ഒരു ട്രാൻസ്ഫോമറാണ്. മുസ്ലിയാരുടെ പ്രസംഗമായിരുന്നു ഇത്. സുബ്ഹാനല്ലാഹ്. ഒരു മുസ്ലിമിന് പറയാൻ കഴിയുന്ന വാക്കാണോ ഇത്? ഇതേ വാക്ക് തന്നെയാണ് ഇതിനേക്കാൾ മര്യാദയുള്ള രൂപത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. എന്തൊരു അതബോടുകൂടിയാണ് അവരത് പറഞ്ഞത്. ഈ വൃത്തികെട്ട മനുഷ്യൻ പറഞ്ഞതിനേക്കാൾ എത്രയോ നല്ല രൂപത്തിൽ. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർറിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്. ആര് പറയുന്നു? മക്കയിലെ മുശ്രിക്കുകൾ. എന്താണ് പിന്നെ നമ്മളും ഇവരും തമ്മിലുള്ള വ്യത്യാസം? അവർ പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് ഇന്ന് മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിന്മ ചെയ്തതുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവർ മുശ്രിക്കുകളായത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹം മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയവേ അദ്ദേഹം പറഞ്ഞു, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, സഹീഹുൽ ബുഖാരിയിൽ വന്ന സംഭവമാണിത്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കഅബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ പറയും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കൂത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കൂത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല, അത് കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വൈലക്കും വൈലക്കും ഖത്തു ഖത്തു, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾ അവിടെ നിർത്തണേ, ഇനി നിങ്ങൾ പറയാൻ പാടില്ല, ബാക്കിയുള്ളത് നിങ്ങൾ പറയരുത് എന്ന് റസൂലുള്ള ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണതിന്റെ ബാക്കി? ആ അവർക്ക് അതിനൊരു ബാക്കിയുണ്ട്. അവർ പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, പക്കയിലെ മുശ്രിക്കുകളുടെ തൽബിയത്താണത്, ഇല്ലാ ശരീകൻ, അല്ലാഹുവേ നിനക്ക് ഒരു പങ്കാളി മാത്രമുണ്ട്, ഹുവ ലക, ആ പങ്കാളി ഒറ്റക്കുള്ള ഒരു അല്ലാഹുവല്ല, ഹുവ ലക, ആ പങ്കാളി അല്ലാഹുവേ നിന്റെ കീഴിലുള്ളവനാണ്, നിന്റെ അടി, നിന്റെ ഉടമസ്ഥതക്ക് കീഴിലുള്ളവനാണ്, അവന് സ്വന്തം കഴിവുകളില്ല, തംലികുഹു വമാ മലക, ആ പങ്കാളിക്ക് എന്തെല്ലാം അവന്റെ കൈകളിലുണ്ടോ അതെല്ലാം നിന്റേതാണ്. ആരാ പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ. ഇന്ന് ഇത് തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ മുഹയിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ്. ഇതേ ചോദ്യം തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. ആ ചോദ്യമാണ് അവരെ മുശ്രിക്കുകളാക്കിയത്. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വാളേന്താൻ അവരെ പ്രേരിപ്പിച്ചത് ഈ ശിർക്കാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ, ഇസ്ലാമിന്റെ അവകാശികൾക്കിടയിൽ ഇന്ന് വ്യാപകമായിട്ടുള്ള ഈ ശിർക്ക്. ചില ആളുകൾ പറയുന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ എങ്ങനെയാണോ ശിർക്ക് വരിക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ മുസ്ലിം എങ്ങനെയാണ് മുശ്രിക്കാവുക എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നീ ഓർക്കണം, മറക്കാൻ പാടില്ല. എന്താണ് റസൂലുള്ള പറഞ്ഞത്? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റം ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഅ്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ വാക്ക് നിങ്ങൾ പിൻപറ്റണേ. എന്താണ് റസൂലുള്ള പറയുന്നത്? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങൾ നിങ്ങൾക്ക് മുൻപുള്ളവരുടെ മാർഗം അത് പൂർണ്ണമായി പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റം ബിശിബ്ർ, ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാഅ്, മുഴത്തിന് മുഴമായി മുൻഗാമികളുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ഉദ്ദേശിക്കുന്നത് യഹൂദരെയും നസ്രാനികളെയുമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമൻ, പിന്നെ ആരാണ്? എന്താണ് യഹൂദർക്കും നസ്രാനികൾക്കും പറ്റിയ അബദ്ധം? അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് ശിർക്കൻ. ആ ശിർക്ക് മുസ്ലിം ഉമ്മത്ത് അതുപോലെ തന്നെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ആവർത്തിക്കുമെന്ന് ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കിത് മനസ്സിലാക്കണമോ? ഈ ഹദീസ് മുസ്ലിമീങ്ങൾക്കിടയിൽ പുലർന്നതായി നിനക്ക് കാണണമോ? നിനക്ക് ഈ ഹദീസ് റസൂലുള്ള പറഞ്ഞത് എത്രമാത്രം സത്യമാണ് എന്ന് നിനക്ക് മനസ്സിലാകണമോ? മുസ്ലിമീങ്ങളുടെ നേർച്ചപ്പറമ്പുകളിലേക്കും കാഫിരീങ്ങളുടെ ഉത്സവപ്പറമ്പുകളിലേക്കും നീ ഒന്ന് കണ്ണോടിച്ചാൽ മതി, നിനക്കിത് മനസ്സിലാകും. എന്താണ് വ്യത്യാസം? മുസ്ലിമിന്റെ നേർച്ചയും കാഫിറിന്റെ ഉത്സവവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഒരു വ്യത്യാസവുമില്ല. ആണും പെണ്ണും കൂടിക്കലർന്ന്, ആനയുണ്ട്, അമ്പാരിയുണ്ട്, ചെണ്ടമേളമുണ്ട്, എല്ലാ വൃത്തികേടുകളുമുണ്ട്. അവിടെ നേർച്ചയിൽ, മുസ്ലിമീങ്ങളുടെ നേർച്ചയിൽ കിടത്തിവെച്ച വിഗ്രഹമായ മക്ബറക്കു മുന്നിൽ, ദർഗക്കു മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്ന ആളുകളാണുള്ളതെങ്കിൽ, കുഫാറുകളുടെ ഉത്സവങ്ങളിൽ അവർ നിർത്തിവെച്ച വിഗ്രഹത്തിന് മുന്നിൽ അതാ പോയി കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് മനസ്സാന്നിധ്യത്തോടുകൂടി. അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പോലും കരയാത്തവൻ ജാറത്തിന് മുന്നിൽ കിടന്ന് കരയുകയാണ്. എങ്ങനെയാണ് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത്? സുബ്ഹാനല്ലാ, എന്താണ് ഇസ്ലാമിക സമൂഹത്തിന് പറ്റിയത്? റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസാണ് അവരിൽ പുലർന്നു കാണുന്നത്. അതുകൊണ്ട് മുസൽമാനെ, നിനക്ക് മുസ്ലിമാകണമെങ്കിൽ നീ ഇതിൽ നിന്ന് മാറി നിൽക്കണം. ഈ കുഫ്ര്, ഈ ശിർക്ക്, അത് നീ ഒഴിവാക്കണം. അതിൽ നിന്ന് നീ രക്ഷപ്പെടാതെ നിനക്കൊരിക്കലും ശരിയായ മുസ്ലിം ആകാൻ പറ്റില്ല. അല്ല, നിനക്ക് മുസ്ലിമേ ആകാൻ പറ്റില്ല. നീ മുസ്ലിമാകണമെങ്കിൽ തൗഹീദ് സ്വീകരിക്കണം. ഈ പറഞ്ഞ കുഫാറുകളുടെ ആഘോഷങ്ങൾ റസൂലുള്ള പറഞ്ഞത് എത്രമാത്രം ഗുരുതരമാണ്. അവിടുന്ന് പറഞ്ഞു, മറ്റ് സമുദായങ്ങളോട്, യഹൂദരോടും നസ്രാനികളോടും സാദൃശ്യമായ ആളുകൾ, അവർ നമ്മളിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ്? യഹൂദരോടും നസ്രാനികൾ കണ്ടുകഴിഞ്ഞാൽ ഒരു യഹൂദന്റെ കോലമുണ്ട്, ഒരു നസ്രാനിയുടെ കോലമുണ്ട്, അവൻ നമ്മളിൽ പെട്ടവനല്ല. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിന്റെ കോലമില്ല, അവൻ നമ്മളിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഏത് വേഷവിധാനത്തിലും സംസാരത്തിലും സ്വഭാവത്തിലും ഒക്കെ ഇത് ബാധകമാണ്. എന്നാൽ ഇതാ വിശ്വാസത്തിൽ യഹൂദരും നസ്രാനികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവിടെ നേർച്ച പൂരങ്ങളെന്ന പേരിൽ നടക്കുന്ന തനിച്ച വൃത്തികേടുകൾ, ആ വൃത്തികേടുകളിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ ഇത് മുസ്ലിമിന്റേതാണോ കാഫറിന്റേതാണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് അടയാളമാണുള്ളത്? ഒരടയാളവുമില്ല. അതുകൊണ്ട് മുസ്ലിമേ, നിനക്ക് ഇസ്ലാമിൽ പ്രവേശിക്കണമോ, നീ വൃത്തികെട്ട ആദർശത്തിൽ നിന്ന് തനിച്ച് ചീഞ്ഞു നാറിയ മുശ്രിക്കുകൾ, അവർ അവരുടെ ഹൃദയങ്ങളിൽ പേറിയ റസൂലുള്ള യുദ്ധം ചെയ്ത് തോൽപ്പിച്ച, അവിടുന്ന് പ്രബോധനം ചെയ്ത് നശിപ്പിച്ച ഈ ശിർക്കിൽ നിന്ന് നീ രക്ഷപ്പെടണം. നീ ഒരു ശുദ്ധിയുള്ള മുസ്ലിമാകണം. ഇസ്ലാമിന്റെ ആദർശം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് സഹോദര, ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ഞാൻ ചുരുക്കട്ടെ, നമ്മുടെ നാട്ടിൽ ശിർക്ക് പല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ശിർക്കിന്റെ പ്രധാന രൂപങ്ങളിൽ ഒന്നാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നാണ്, സഹായം തേടുക എന്നാണ്. ഔലിയാക്കന്മാരോട്, അമ്പിയാക്കന്മാരോട് എനിക്ക് കുട്ടിയെ തരണേ, മഹീദീൻ ശൈഖെ കാക്കണേ, രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ച കുഫ്രാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതായത് പ്രാർത്ഥിക്കുക എന്നത് ആരാധനയാണ്. നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിനോടായിരിക്കണം. റസൂലുള്ള പറഞ്ഞതുപോലെ നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഷൈഉൻ അക്റമു ഇൻദല്ലാഹി തആല മിന ദുആ, പ്രാർത്ഥനയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തരമായ മറ്റൊരു കാര്യവുമില്ല. ഇന്നാളുകൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നവരെ കാണാം. മാല മൗലീദുകളിൽ കൃത്യമായ പച്ചയായ തനിച്ച ശിർക്ക് വ്യാപകമായി നിലകൊള്ളുന്നു. ഇവിടെ വ്യാപകമായി പ്രചരിക്കുന്ന മൗലീദുകളിലുള്ള വരികളിൽ ഒന്നാണ് ارتكبت على الخطا غير حصر وعدد لك اشكو فيه يا سيدي خير النبي. പലരും കേട്ടിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും ഇത്. അർത്ഥം എന്താണ് എന്ന് അറിയുന്നുണ്ടാകില്ല. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? ارتكبت على الخطا, ഞാൻ ഇതാ ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. غير حصر وعدد, അതിനി എണ്ണമില്ല, കണക്കില്ലാത്ത തെറ്റുകൾ. ലക അഷ്കു ഫീഹിയ, ആ കാര്യത്തിൽ ഞാൻ നിന്നോടാണ് ആവലാതി ബോധിപ്പിക്കുന്നത്. ആരോടാണ് ആവലാതി ബോധിപ്പിക്കുന്നത്? അതാണ് പിന്നെ പറയുന്നത്, സയ്യിദി ഖൈറ നബി, എനിക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത് അല്ലാഹുവിന്റെ റസൂലെ അങ്ങയോടാണ്. അല്ലാഹു തആല പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലയോ തിന്മകൾ ചെയ്ത ആളുകളെ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. അല്ലാഹു തആല എല്ലാ തിന്മകളും പുറത്തു നൽകുന്നവനാണ്. ആര് പറയുന്നു? അല്ലാഹു പറയുന്നു. മാലക്കാരൻ പറയുന്നു, നീ പ്രാർത്ഥിക്കേണ്ടത്, പാപമോചനം തേടേണ്ടത്, തിന്മകൾ ചെയ്താൽ മടങ്ങേണ്ടത് റസൂലുള്ളാഹിലേക്കാണ്. ഇതിനേക്കാൾ വലിയ ശിർക്ക് എന്താണ് ഉള്ളത്? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അതുകൊണ്ട് സഹോദര, ഒന്നാമത്തെ കാര്യങ്ങളിൽ ശിർക്കിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഇവിടെ നിലനിൽക്കുന്ന ഒന്ന് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ള പറഞ്ഞില്ലേ, ഇന്നമാ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. പറയുക, ഞാൻ എന്റെ റബ്ബിനോടെ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. കണ്ടില്ലേ, റസൂലുള്ളയുടെ മാർഗമാണത്. അപ്പോൾ ഒന്ന്, ശിർക്കിന്റെ രൂപങ്ങളിൽ ഒന്ന് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിലനിൽക്കുന്ന ശിർക്കിന്റെ രൂപങ്ങളിൽ ഒന്നാണ് ജാറങ്ങളും മക്ബറകളും കെട്ടിപ്പൊക്കി അവക്ക് മുന്നിൽ സുജൂദും റുകൂഉമായി കൂടുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തിന്റെ സന്ദർഭത്തിൽ വരെ പ്രാർത്ഥിച്ച കാര്യമാണിത്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാര, യഹൂദ നസ്രാനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി. എന്താണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കാനുള്ള, ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാണ് മസ്ജിദ്. ഖബറുകൾ മസ്ജിദുകളാക്കുക എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ വെച്ചാണ് പ്രാർത്ഥന, ഖബറിന്റെ അടുക്കൽ വെച്ചാണ് സഹായതട്ടം, ഖബറിന്റെ അടുക്കൽ നിന്നാണ് നേർച്ച നേരുന്നത്, അവിടെയാണ് ബലിയർക്കുന്നത്. ഇതാണ് ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നതിന്റെ അർത്ഥം. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമല്ലേ? കണ്ണു തുറന്നു നോക്കിയാൽ ഇത് കാണാൻ കഴിയും. മുസ്ലിം ഉമ്മത്ത് ഈ നാട്ടിൽ അനേകം യുവാക്കളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. യുവാക്കളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളിൽ പലരും ഇസ്ലാമിന് അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് വേദനിക്കുന്നവരായിരിക്കും. ഇസ്ലാമിന്റെ പ്രയാസത്തിൽ, ഇസ്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നീ വേദനിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇസ്ലാമിന് ഈ പ്രയാസം വരുത്തിവച്ചത്, ഈ അപമാനം വരുത്തിവച്ചത് ശപിക്കപ്പെട്ട ഈ ജാറങ്ങളും ദർഗകളും മക്ബറകളുമാണ്. അത് എന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് ഇല്ലാതെയാകുന്നു, അന്ന് മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകും, അന്ന് മുസ്ലിമീങ്ങൾ രക്ഷപ്പെടും, അന്ന് അള്ളാഹുവിന്റെ സഹായം വരും. ഈ ഖബറുകളില്ലാതെയായി കഴിഞ്ഞാൽ, ഈ കെട്ടിപ്പൊക്കിയ മക്ബറകൾ നശിച്ചു കഴിഞ്ഞാൽ മുസ്ലിമിന് സഹായം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഈ ഖബറുകൾ ഇല്ലാതെയായാൽ അതാണ് അല്ലാഹുവിന്റെ ദീനിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞ വാക്കാണത്, യാ അലി, അല്ലയോ അലി, ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്താ. ഇസ്ലാമിക ഭരണം കിട്ടിയപ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്കാണത്, അലിയേ, ഇതാ നീ ഒരു വിഗ്രഹത്തെയും തകർക്കാതെ വിട്ടേക്കരുത്. ഇസ്ലാമിന് ഭരണം ലഭിച്ച സന്ദർഭത്തിൽ മക്കയിൽ റസൂലുള്ള പറഞ്ഞ വാക്കാണത്, വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈത, കെട്ടിപ്പൊക്കിയ ഒരു ഖബറും നിരപ്പാക്കാതെ നീ വിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്ന വിഗ്രഹങ്ങളോടാണ് കെട്ടിപ്പൊക്കിയ ഖബറുകളെ ഒരുമിപ്പിച്ചത്. രണ്ടും ഒരുപോലെയാണ് പറഞ്ഞത്. എത്ര സത്യമാണാ പറഞ്ഞത്! മുശ്രിക്കുകൾക്ക്, കാഫിറീങ്ങൾക്ക് നിർത്തിവെച്ച വിഗ്രഹങ്ങളാണ് ഉള്ളതെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് കിടത്തിവെച്ചതാണ്. ആ വ്യത്യാസമല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ല. ഈ വിഗ്രഹങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടാൽ വല്ലാഹി അല്ലാഹു സത്യം, ഇസ്ലാമിന്റെ വിജയമുണ്ടാകും. മുസ്ലിമീങ്ങൾ അവർ ഉന്നതിയിലെത്തും. എന്താണ് ചെയ്യേണ്ടത്? ഖബറുകളെ ഇല്ലാതെയാക്കുക, കെട്ടിപ്പൊക്കിയ ഖബറുകളെ. അതാണ് ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്നത്, അവരുടെ ശക്തി ഇല്ലാതെയാക്കുന്നത്. അല്ലാഹുവിന്റെ ശാപമുള്ള ഖബറുകളാണിത്, കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ. ഇതിലേക്കല്ല റസൂലുള്ള ക്ഷണിച്ചത്. ബദറും ഉഹദും ഖന്ദഖും ഒക്കെ കഴിഞ്ഞ് എത്രയോ ഷുഹദാക്കൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഷഹീദിന്റെ ഖബർ ഒരു ചാണിന് മേലെ ഉയർത്തിക്കെട്ടിയ സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരൊറ്റ സംഭവവുമില്ല. അതുകൊണ്ട് സഹോദര, മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായി വേരൂന്നിയിട്ടുള്ള ശിർക്കാണ്, അതിലേക്കുള്ള മാർഗമാണ് കെട്ടിപ്പൊക്കിയ ഖബറുകൾ. അവിടെ നടക്കുന്ന ബഹുഭൂരിപക്ഷം പ്രവർത്തനങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ച ശിർക്കാണ്. അത് ചെയ്തവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുർത്തദാണ്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, സംശയമില്ല. അവന് മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ അന്തസത്തയെ പൂർണ്ണമായി തകർക്കുന്ന കാര്യമാണത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ശിർക്കിൽപ്പെട്ടതാണ് ഉറുക്കുമേലസും കെട്ടുക എന്നത്. റസൂലുള്ള പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, ആരെങ്കിലും തമീമത്ത് ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ആരാണ് പറയുന്നത്? റസൂലുള്ളയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനേക്കാൾ വലുതാണോ ജാറത്തിലിരിക്കുന്ന മുസ്ലിയാരുടെ വാക്ക്, മൗലവിയുടെ വാക്ക്? ആണോ മുസ്ലിമേ, ഇതാണോ റസൂലുള്ളയോടുള്ള നിന്റെ സ്നേഹം? നീ ചിന്തിക്കേണ്ട കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ 10 ആളുകൾ ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി വന്നു. 9 ആളുകൾക്ക് റസൂലുള്ള ബൈഅത്ത് ചെയ്തു, 10-ാമത്തെ ആൾക്ക് ബൈഅത്ത് ചെയ്തില്ല. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങൾ 9 ആളുകൾക്ക് അങ്ങ് ബൈഅത്ത് ചെയ്തു, ഇതാ ഇയാളെ നിങ്ങൾ ഒഴിവാക്കി, എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അവന്റെ ശരീരത്തിൽ തമീമത്തും ഉറുക്കുണ്ട്. നോക്കൂ, നിന്റെ ശരീരത്തിൽ നീ കെട്ടിയ ഉറുക്കുമായിട്ടാണ് റസൂലുള്ളയുടെ അടുക്കൽ നീ ചെല്ലുന്നത് എങ്കിൽ അവിടുത്തെ തിരുക്കൈ, അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ആ കൈ അത് അവിടെ നിന്ന് നിനക്ക് നൽകുകയില്ല. നിന്റെ ശരീരത്തിൽ ഉറുക്കുകൾ ഉണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക, അത് ആ മനുഷ്യനത് വലിച്ചു പൊട്ടിച്ചു കളയുക. റസൂലുള്ള അയാൾക്ക് വയ്യാത്തി ചെയ്തു. സഹീഹിൽ വന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അവിടെ വരുന്ന ആളുകൾ നിഷേധിക്കട്ടെ, മറുപടി പറയട്ടെ ഇതിന്. എത്രയോ സംഭവങ്ങൾ ഇതുപോലെ മറ്റു പലതും നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ സഹോദര, തൗഹീദിലേക്ക് പോയാൽ നമുക്ക് വിജയിക്കാം. ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ്, നിങ്ങൾ പഠിക്കണം. മരിക്കുന്നതിന് മുൻപ് ഈ കാര്യം മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ മരിച്ചുപോയാൽ കാലാകാലമുള്ള നരകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലേ? ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദര, നീ പഠിക്കണം, മരിക്കുന്നതിന് മുൻപ് പഠിക്കണം. സത്യം എവിടെയാണ് എന്ന് നീ മനസ്സിലാക്കണം. ഇസ്ലാം ഏതിലാണ് എന്ന് നീ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും തൗഹീദിലേക്ക് നയിക്കുകയും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിലേക്ക് നമ്മെ നയിക്കുകയും അതിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه وسلم واخر دعوانا الحمد لله رب العالمين.